നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം ഓസ്ട്രേലിയയിലെ 3 മില്യണോളം ആളുകളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ടെന്നാണ് അടുത്തിടെ പുറത്തുവന്ന ഒരു പഠനം സൂചിപ്പിക്കുന്നത്. പലരും ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ നിശബ്ദമായി സഹിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. 50 വയസ്സിനോടടുക്കുന്ന പുരുഷന്മാരിലാണ് ഈ രോഗാവസ്ഥ കൂടുതലായി കാണപ്പെടുന്നത്. ഇതേപ്പറ്റിയുള്ള സംശയങ്ങൾക്ക് കാൻബറയിലെ ഒക്കർ ഹെൽത്തിൽ GP പ്രവർത്തിക്കുന്ന ഡോക്ടർ എബ്രഹാം തോമസ് മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം ഡോക്ടർ എബ്രഹാം തോമസ്, SBS മലയാളത്തിലേക്ക്.
താങ്ക് യു ജോജോ.
ഡോക്ടർ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് SBS മലയാളത്തിനൊപ്പം വീണ്ടും ചേരുന്നത് അല്ലേ?
വളരെ സന്തോഷം വീണ്ടും വന്ന സാധിച്ചതിൽ.
ഓക്കെ, ഈ 40 വയസ്സിന് മുകളിലേക്കുള്ള പുരുഷന്മാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്.
അതെ, തീർച്ചയായിട്ടും.
എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ അവസ്ഥയെന്ന്?
തീർച്ചയായിട്ടും ജോജോ, ഈ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം 50 വയസ്സ് പിന്നിടുന്ന ആളുകളിൽ സർവ്വസാധാരണമാണ്. ഓസ്ട്രേലിയയിൽ 10 ആണുങ്ങളെ 50 വയസ്സിന് മുകളിലുള്ള ആളുകളെ എടുത്താൽ അതിൽ 5 പേർക്കും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരു കഥയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. 50 വയസ്സ് പിന്നിട്ട ഒരു പുരുഷൻ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനൊപ്പം ഒരു മരുഭൂമി മുറിച്ചു കടക്കുകയായിരുന്നു. ഇപ്പം മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നപ്പോൾ, കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോൾ കുറെ വലിയ പാറക്കഷ്ണങ്ങൾ വഴി തടസ്സമായി മുമ്പിൽ കണ്ടു. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, ആ പാറക്കഷ്ണം അങ്ങ് തള്ളി മാറ്റിയിട്ട് മുമ്പോട്ട് പോകും. അപ്പം അദ്ദേഹം ശങ്കയോടെ പറയുകയാണ്, ആ പാറക്കഷ്ണങ്ങൾ തള്ളി മാറ്റിയാൽ അതിൻ്റെ അടിയിൽ നിന്ന് വല്ല പാമ്പും ചാടി വന്നാലോ? ഈ 50 വയസ്സ് പിന്നിടുന്ന ആണുങ്ങൾക്ക് സ്ഥിരം ഉണ്ടാവുന്ന ഒരു ഭയമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിലുള്ള 50 വയസ്സ് പിന്നിടുന്ന ധാരാളം മലയാളി ആണുങ്ങൾ ഈ ഒരു ഭയം പറയാറുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം പരിശോധിച്ച് വരുമ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എങ്ങാനും കണ്ടുപിടിച്ചാലോ? അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന പാറക്കഷ്ണത്തിന്റെ അടിയിൽ നിന്ന് അപ്രതീക്ഷിതമായി കാണുന്ന ഈ പാമ്പാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പക്ഷേ ഈ ഒരു കണ്ടീഷൻ 50 വയസ്സുള്ള ആളുകളിൽ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഭയം മൂലം അത് പരിശോധിക്കാതെ ഇരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ഇത് പരിശോധിക്കും.
ഓക്കെ, ഈ രോഗലക്ഷണങ്ങൾ 50 വയസ്സിന് മുകളിലേക്കെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നമുക്ക് നേരത്തെ തന്നെ ഇത്തരം ഈ ഒരു അവസ്ഥ നേരത്തെ കണ്ടെത്താൻ സാധിക്കുമോ?
അത് നല്ലൊരു ചോദ്യമാണ് ജോജു. നേരത്തെ ചില സിംറ്റംസ് വന്ന് തുടങ്ങാം, പക്ഷേ 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങൾക്കാണ് ഓസ്ട്രേലിയയിൽ സ്ക്രീനിങ് ടെസ്റ്റുകൾ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ടാപ്പിലോട്ട് ഒരു ഓസ് കണക്ട് ചെയ്തിട്ട് ആ ഓസിലൂടെ വെള്ളം തുറന്ന് വിടുമ്പോൾ, വെള്ളം തുറന്ന് വിട്ട ശേഷം ആ ഓസിൽ നമ്മൾ കാലും കൊണ്ട് ചവിട്ടി പിടിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ രോഗലക്ഷണമായിട്ട്. ഇപ്പോൾ ജോജോ ചോദിച്ച രോഗലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് 4 പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. 1, വീക്കായിട്ടുള്ള യുറൈൻ സ്ട്രീം. നമ്മൾ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ അതിൻ്റെ സ്ട്രീമിന് ഒരു സ്ട്രെങ്ത് ഇല്ല, ചെറിയൊരു സ്ട്രീമായിട്ട് പോകുന്നു. 2, പലതവണ മൂത്രം ഒഴിക്കാൻ പോകേണ്ടി വരിക. ഇപ്പം ഞാൻ ധാരാളം പേഷ്യൻസിൽ ഇതിൽ കാണുന്നതാണ്, ചില ആണുങ്ങൾ, ഒരു 50 വയസ്സോ 70 വയസ്സൊക്കെയുള്ള ആണുങ്ങൾ, അവർക്ക് വെള്ളം കുടിച്ച ശേഷം യാത്രയൊക്കെ ചെയ്യാൻ വളരെ പ്രയാസമാണ്. കാര്യം അവർ പറയും, വെള്ളം കുടിച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ പലതവണ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ടോയ്ലറ്റ് അന്വേഷണം നടക്കണം. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ മൂത്രം ഒഴിക്കാൻ പോകേണ്ടത് കാരണം അവർ പലരും നല്ലോണം വെള്ളം പോലും കുടിക്കില്ല. അപ്പം യൂറിനറി ഫ്രീക്വൻസി ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ്. വേറൊന്ന്, സ്ട്രെയിൻ ചെയ്ത് മൂത്രം പാസ് ചെയ്യേണ്ടി വരിക. 3 കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണമാണ് സ്ട്രെയിൻ ചെയ്ത് ചെറുതായിട്ട് മൂത്രം പോകുന്നത്. 4 വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണമാണ് രാത്രി പല തവണ എണ്ണേറ്റ് മൂത്രം ഒഴിക്കാൻ പോകേണ്ടത്. ഇത് പലരുടെയും ഉറക്കത്തിനെ കാര്യമായി ബാധിക്കാറുണ്ട്. ഈ രാത്രി എണ്ണേറ്റ് പല തവണ പോകേണ്ടി വരുന്നത്. ഈ 4 ലക്ഷണങ്ങളാണ് സ്ഥിരമായിട്ട് കാണുന്നത്. കൂടുതലും 50 വയസ്സിന് ശേഷമുള്ളവരിലാണ് നമ്മളിത് കാണുന്നത്. അതിലും മുമ്പേ ഉള്ള പ്രായത്തിൽ ചുരുക്കം ആളുകളിൽ കണ്ടു തുടങ്ങാൻ സാധ്യതയുണ്ട്.
ഓക്കെ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തിരിച്ചറിയാനൊക്കെ നമ്മൾ വൈകുന്നതും ചികിത്സ വൈകിപ്പിക്കുന്നതുമൊക്കെ കൂടുതൽ സങ്കീർണമാക്കുമോ ഈ സാഹചര്യം?
തീർച്ചയായിട്ടും ജോജോ, ഈ ഒരു നമ്മളെല്ലാം ഡ്രെഡ് ചെയ്യുന്ന അല്ലെ പേടിക്കുന്ന ഒരു കോംപ്ലിക്കേഷനാണ് യൂറിനറി റിറ്റൻഷൻ. ഇപ്പോൾ സപ്പോസ് നമ്മുടെ തളയാണ് യൂറിനറി ബ്ലാഡർ, അതിൻ്റെ കഴുത്തിലാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമ്മൾ കഴുത്തിനെ ഒരാളിനെ ഞെക്കിപ്പിടിക്കുകയാണെങ്കിൽ ആ വെള്ളം താഴോട്ട് ഇറങ്ങില്ല. ഇതേപോലാണ് യൂറിനറി റിട്ടൻഷൻ സംഭവിക്കുന്നത്. നമ്മൾ ബ്ലാഡറിൽ യൂറിനറി ബ്ലാഡറിൽ വരുന്ന മൂത്രം താഴോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ആ ബ്ലാഡറിൻ്റെ അകത്ത് മൂത്രം സ്റ്റക്കായിരുന്നിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. ഇപ്പോൾ യൂറിനറി റിട്ടൻഷൻ, അക്യൂട്ട് യൂറിനറി റിട്ടൻഷൻ വരികയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ എമർജൻസി പോയി കതീട്രൊക്കെ ഇടേണ്ടി വരും. അങ്ങനെയുള്ള ധാരാളം മലയാളി പേഷ്യൻസിനെ എനിക്കറിയാം, യൂറിനറി റിട്ടൻഷൻ വന്ന് എമർജൻസിയിലൊക്കെ പോയി യൂറിനറി കതീട്ടിടേണ്ടി വരുന്നത്. ഇതല്ലാതെ മൂന്ന് സങ്കീർണമായ കുറച്ച് കോംപ്ലിക്കേഷൻസും നമ്മൾ കാണാറുണ്ട്. ഒന്ന്, തുടർച്ചയായിട്ടുണ്ടാകുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ, യൂറിനറി അണുബാധ, അത് പലരിലും നമ്മൾ കാണാറുണ്ട്. രണ്ട്, ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വേഴ്സ് ആകുമ്പോൾ അല്ലെ മോശമാകുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷനെ അത് ബാധിക്കുവാൻ തുടങ്ങും. അതും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും ഡൗൺ ദ ട്രാക്ക്. മൂന്നാമത്തേത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാത്രി പലതവണ എണ്ണേറ്റ് മൂത്രമൊഴിക്കേണ്ട ഒരു സാഹചര്യം ഈ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ഉണ്ടാകുമ്പോൾ അവർ ഉറക്കത്തിനെ സാരമായി ബാധിക്കും. അത് പലതവണ രാത്രി എണ്ണേറ്റ് മൂത്രം ഒഴിച്ച ശേഷം ഉറങ്ങാൻ പറ്റാതൊക്കെ വന്ന് ഈ ഉറക്കം ആകെ തകരാറിലായി പകൽ സമയം മുഴുവൻ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുള്ള ധാരാളം ആളുകളെ നമ്മൾ കാണാറുണ്ട്.
ഓക്കെ, ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട വിഷയമല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു ഓസ്ട്രേലിയയിൽ പല രീതിയിലുള്ള സ്ക്രീനിങ് ഉണ്ട് എന്നൊക്കെ. ഏതൊക്കെ രീതിയിലുള്ള പരിശോധന രീതിയും ചികിത്സയും ഒക്കെയാണ് ഓസ്ട്രേലിയയിൽ ഉള്ളതെന്നൊന്ന് പറയുമോ?
തീർച്ചയായിട്ടും. അത് രണ്ട് പ്രധാനപ്പെട്ട സ്ക്രീനിങ് ടെസ്റ്റാണ് 50 വയസ്സിന് മുകളിലുള്ള ആണുങ്ങൾക്ക് ഓസ്ട്രേലിയൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നത്. ഇത് ഫ്രീ സ്ക്രീനിങ് ആണ്. ഒന്ന്, ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്, പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ അല്ലെങ്കിൽ PSA ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. 50 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ എല്ലാ വർഷവും ഇത് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റക്കുറിച്ചുകൾ അനുസരിച്ച് കൂടുതലും അത് ഒത്തിരി കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവും പ്രോസ്റ്റേറ്റ് ക്യാൻസറും അങ്ങനെയുള്ള സ്ക്രീ പല ഡയഗ്നോസിലും എത്താം. അതാണ് ഒന്നാമത്തെ ഒരു പരിശോധന. രണ്ടാമത്തേത്, അവരോടൊരു GP സമീപിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അതൊരു വിരൽ വെച്ച ഒരു പരിശോധനയാണ്, ഗ്രന്ഥിയുടെ സൈസും വോളിയൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പൊ ആ ഒരു ടെസ്റ്റും നിങ്ങൾക്ക് വർഷം തോറും എല്ലാ വർഷവും ഒരിക്കൽ നിങ്ങളുടെ GP സമീപിച്ചാൽ ചെയ്യാൻ പറ്റും. ഇതിന് ബിയോണ്ടായിട്ട് നമുക്ക് അൾട്രാസൗണ്ട് ചെയ്യുക, MRI സ്കാൻ ചെയ്യുക, അങ്ങനെ ധാരാളം പരിശോധനകളുണ്ട്. പക്ഷെ ഈ രണ്ടെണ്ണമാണ് എളുപ്പം ചെയ്യാൻ പറ്റുന്നതും വളരെ ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീനിങ് ടെസ്റ്റുകൾ.
ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സിച്ച് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുമോ?
തീർച്ചയായും ജോജു, ഇതിൽ പല ചികിത്സകളുണ്ട്. പ്രധാനമായും രണ്ട് ചികിത്സകളാണ് ഓസ്ട്രേലിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, ടാബ്ലറ്റുകൾ, നമുക്ക് ടാംസിലോസിൻ പോലുള്ള ടാബ്ലറ്റുകൾ ഉപയോഗിച്ച് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്യാം. അത് ഉപയോഗിച്ച് നമുക്ക് മൂത്ര പോകുന്നത് കുറച്ചും കൂടി എളുപ്പമാക്കി മാറ്റാൻ പറ്റും. രണ്ട്, സർജിക്കലായിട്ടുള്ള ചികിത്സകളാണ്. ടെർപ്പ് പോലുള്ള ലേസർ ട്രീറ്റ്മെന്റ്, റിസം, ഇങ്ങനെ പല ചികിത്സകളും അതിന്റെ കാതലായിട്ട് അവർ ചെയ്യുന്നത് ഒരു വണ്ണമുള്ള ഒരു പ്രോസ്റ്റേറ്റിനെ ഒരു സ്ലിം ഒരു പ്രോസ്റ്റേറ്റ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അതിന്റെ സൈസ് കുറച്ച്, അതിന്റെ സൈസ് കുറച്ചിട്ട് മൂത്രം പാസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ സർജിക്കൽ ഓപ്ഷൻസ് ഉള്ളത്. മരുന്നും കഴിച്ചും അതേപോലെ തീരെ മോശമാണെങ്കിൽ സർജിക്കൽ ഓപ്ഷൻസ് ചെയ്തും ധാരാളം പേര് ഈ ചികിത്സകൾ തേടി നല്ല ഔട്ട്കം കണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞു പലർക്കും പേടിയുള്ളൊരു കാര്യമാണ് ഈ പരിശോധന, ഇല്ലെങ്കിൽ ഇത് നേരത്തെ കണ്ടെത്തുന്നത് എന്ന്. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറായി മാറുമോ എന്നുള്ളതാണ് പലരുടെയും പേടി. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം പ്രോസ്റ്റേറ്റ് ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടോ?
ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, അത് നല്ലൊരു ചോദ്യമാണ് ജോജു. ഈ ഓസ്ട്രേലിയയിൽ ഒരു വർഷം 50 കടന്ന ആണുങ്ങളിൽ 6 ഒരാൾ വെച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാറുണ്ട്. അതിൽ 3000 മരണങ്ങളാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാരണം ഓസ്ട്രേലിയയിൽ നടക്കുന്നത്. അത് 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇതെല്ലാം. അപ്പോൾ ആണുങ്ങളിലുള്ള വൺ ഓഫ് ദ കോമണസ്റ്റ് ക്യാൻസറാണ്, 50 ആണുങ്ങളുള്ള കോമണസ്റ്റ് ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം ക്യാൻസറായി മാറില്ല. പക്ഷെ അതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെയും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെയും സിംറ്റംസ്, അതിന് വരുന്ന ലക്ഷണങ്ങൾ ഏതാണ്ട് സിമിലർ ആണ്. അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം സ്ക്രീൻ ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത ആളുകൾ, ഒന്നീ അവർക്ക് താല്പര്യമില്ലായിരിക്കോ ഇതൊരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമാണ് നമ്മൾ പേടിക്കാനൊന്നുമില്ല എന്ന് കണക്കാക്കുന്നവരു, ചിലവർ ഞാൻ ആദ്യം പറഞ്ഞ ആ പാറകൃഷ്ണവും പാമ്പിൻ്റെയും കാര്യം പറഞ്ഞ പോലെ ഓ ഇത് വേറെ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ആണെങ്കിൽ എനിക്കത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല എന്ന് തിങ്ക് ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെയും ക്യാൻസറിൻ്റെയും ലക്ഷണങ്ങൾ ഏതാണ്ട് ഒരേപോലെ ആയതുകൊണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണേ സ്ക്രീനിങ് ചെയ്താലേ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയൊക്കെ നമുക്ക് വളരെ കുറച്ചും കൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിക്കപ്പ് ചെയ്യുന്നത് താമസിച്ചു പോയാൽ അതിന്റെ കോംപ്ലിക്കേഷൻ അത് സ്പ്രെഡായി പല കോംപ്ലിക്കേഷൻസും വരാം. അതുകൊണ്ടാണ് ഈ സ്ക്രീനിങ് ചെയ്യണം എന്ന് നമ്മൾ വളരെ നിർബന്ധം പിടിക്കുന്നത് 50 വയസ്സ് കടന്നിട്ടുള്ള ആണുങ്ങൾ.
ഓക്കെ, അങ്ങനെ കൃത്യമായ ഇടവേളകൾ എന്തെങ്കിലും ഈ സ്ക്രീനിങ്ങിന് വേണ്ടി നിർദ്ദേശിക്കാറുണ്ടോ ഡോക്ടർമാർ?
തീർച്ചയായിട്ടും ജോജോ, നമ്മൾ എല്ലാ വർഷവും ഇയർലി സ്ക്രീനിങ് ആണ് നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത്. അത് ഈ PSA ബ്ലഡ് ടെസ്റ്റും GPA കണ്ട് ഈ DRE അല്ലെ ഫിംഗർ എക്സാമിനേഷനാണ് ആദ്യത്തെ പാർട്ട് ഓഫ് സ്ക്രീനിങ്. അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എല്ലാ വർഷവും 50 കടന്നിട്ടുള്ള ആണുങ്ങൾ നിർബന്ധമായും ഇത് ചെയ്യുന്നത് പല ഈ പ്രോസ്റ്റേറ്റ് ബന്ധപ്പെട്ട അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ യൂസ്ഫുൾ, എസ്പെഷ്യലി ക്യാൻസർ കണ്ടുപിടിക്കുന്ന ഉപകാരപ്പെടും. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കവും നമുക്ക് ആ ഒരു സമയത്ത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിച്ച് അതിൻ്റെതായ ചികിത്സകൾ നിർദ്ദേശിക്കാൻ പറ്റും.
ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകുന്നത് പ്രതിരോധിക്കാനായിട്ട് പലരും പല എക്സസൈസുകൾ അല്ലെങ്കിൽ വ്യായാമ മുറകളൊക്കെ മുന്നോട്ട് വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എത്രത്തോളം ഫലപ്രദമാണ്? അങ്ങനെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റിയ എക്സസൈസുകളൊക്കെ നിലവിലുണ്ടോ?
ഉണ്ട് ജോജോ. ഇതിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള വ്യായാമങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ബ്ലാഡർ ട്രെയിനിങ്. ബ്ലാഡറിനെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരു മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പാസ് ചെയ്യാനുള്ള പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയുള്ള ഒരു ബ്ലാഡർ ട്രെയിനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ട്, പെൽവിക് ഫ്ലോർ എക്സസൈസസ്, പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപകാരപ്പെടുന്ന ഒരെണ്ണം ഈ അമിത വണ്ണം ഉള്ളവർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം കുറച്ചും കൂടെ വേഴ്സായിട്ട് വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള പല എക്സസൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷൻ ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ ഉപകാരപ്പെടും.
ഈ എക്സസൈസിനൊപ്പം എപ്പോഴും നമ്മൾ പറയുന്നതാണല്ലോ ഭക്ഷണക്രമം. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
തീർച്ചയായിട്ടും ജോജോ, ഇത് നല്ലൊരു ചോദ്യമാണ്. ഈ മലയാളികൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു കാപ്പി അടിക്കാം, പിന്നെ കുറച്ച് ചില ധാരാളം ആളുകൾ കുറച്ച് മദ്യമൊക്കെ കഴിച്ച ശേഷം ഉറങ്ങാൻ പോകും. അത് വളരെ കോമൺ ആണ് ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ ഈ കോഫിയും ആൽക്കഹോളും ഒക്കെ ഡയറിറ്റിക് ആണ്. നമ്മൾ രാത്രി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ മൂത്രം റിഡ്യൂസ് ചെയ്യും. രാത്രി മുഴുവൻ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ളവർ എണ്ണയറ്റ് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ ഉറക്കത്തിനെല്ലാം ബാധിക്കും. ഈ കണ്ടീഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടും കൂടും. അപ്പം അതുകൊണ്ട് കഴിവതും ഉറങ്ങുന്നതിന് ഒരു 1-2 മണിക്കൂർ മുമ്പേ കുടിക്കുന്ന ഫ്ലൂയിഡ്സ്, അത് പ്രത്യേകിച്ച് കാപ്പിയും ആൽക്കഹോളും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ കുടിച്ചിട്ട് കിടക്കുന്ന ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഉള്ള ആളുകൾ. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതും ഒരു രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പേ ഒരു 1-2 മണിക്കൂർ മുമ്പേ കഴിവതും കുറയ്ക്കുകയോ അല്ലെ ഒഴിവാക്കുകയോ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്.
ഓക്കെ, ഇപ്പോൾ ഡോക്ടർ വ്യായാമത്തെ പറ്റിയും ഭക്ഷണത്തെ പറ്റിയും പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു രോഗാവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ സ്വീകരിക്കാൻ പറ്റുമോ? കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ ഫാദറിനുണ്ട്, അപ്പോൾ എനിക്കും സ്വാഭാവികമായിട്ടും വരുമെന്നൊക്കെ പലരും ആശങ്ക പറയുന്നത് കേൾക്കാം. അങ്ങനെ ഇത് ജനറ്റിക്കലി വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തെങ്കിലും മുൻകരുതലുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ?
ഇതിന്റെ മെയിൻ ആയിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഫാമിലിയിലുള്ള ആളുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും വരാം. ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം 50 വയസ്സുള്ള ആണുങ്ങളിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഒരു 10 ആണുങ്ങളെ എടുത്താൽ അതിൽ 5 പേർക്കും ഇത് വരും. അപ്പൊ അതുകൊണ്ട് അതിനെ ഭയക്കാതെ അതിന്റെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുകയാണ് മെയിനായിട്ടും. അതിനെക്കുറിച്ച് കൂടുതൽ ആങ്സൈറ്റി ഉള്ള ആളുകൾ തീർച്ചയായിട്ടും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അത് 50 കടന്നിട്ടുള്ള ആണുങ്ങൾക്കാണ് ഇത് പ്രധാനമായും നമ്മൾ അത് എംഫസൈസ് ചെയ്യുന്നത്.
ഡോക്ടർ, ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതുന്നു. ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ എബ്രഹാം തോമസ്. ഇത്രയും കാര്യങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്
താങ്ക് യു ജോജു.
പ്രിയ ശ്രോതാക്കളെ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം പുരുഷന്മാരിൽ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും പരിശോധനകളുടെ പ്രാധാന്യത്തെപ്പറ്റിയുമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. കാൻബറയിലെ ഒക്കർ ഹെൽത്തിൽ GP ആയി പ്രവർത്തിക്കുന്ന ഡോക്ടർ എബ്രഹാം തോമസാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. നിങ്ങൾ കേട്ടത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് GP യെ നേരിൽ ബന്ധപ്പെടുക. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി sbs.com.au/malayalam എന്ന പേജ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBSന്റെ ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.